ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. അടൽ പെൻഷൻ യോജന 2030-31 വരെ തുടരുന്നതിന് കേന്ദ്രമന്ത്രിസഭാ യോഗത്തിന്റെ അനുമതി. സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യയ്ക്ക് 5,000 കോടി രൂപയുടെ ഓഹരി പിന്തുണ നൽകാനും തീരുമാനം. ആഗോള നിർമ്മിത ബുദ്ധി സേവനങ്ങൾക്കായി ഇന്ത്യ ശക്തമായ അടിത്തറ ഒരുക്കുന്നതായി കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. അരാവല്ലിയിലെ ഖനനവും അനുബന്ധ പ്രശ്നങ്ങളും സംബന്ധിച്ച് സമഗ്ര പരിശോധന നടത്തുന്നതിന് വിദഗ്ധ സമിതി രൂപീകരിക്കുമെന്ന് സുപ്രീംകോടതി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ തിരുവനന്തപുരത്തെത്തും. നഗരത്തിൽ സുരക്ഷ ശക്തം. ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ചയ്ക്ക് നിയമസഭയിൽ ഇന്ന് തുടക്കം. സന്തോഷ് ട്രോഫി ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ കേരളം ഇന്ന് പഞ്ചാബിനെ നേരിടും. വാർത്തകൾ വിശദമായി. അടൽ പെൻഷൻ യോജന 2030-31 സാമ്പത്തിക വർഷം വരെ തുടരുന്നതിന് കേന്ദ്രമന്ത്രിസഭാ യോഗത്തിന്റെ അനുമതി. പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുടെ ധനസഹായം ദീർഘിപ്പിക്കുവാനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യയ്ക്ക് 5,000 കോടി രൂപയുടെ ഓഹരി പിന്തുണ നൽകുന്നതിനും മന്ത്രിസഭാ യോഗം അനുമതി നൽകി. 25,74,000-ത്തിലധികം പുതിയ MSME ഗുണഭോക്താക്കൾക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കും. ആഗോള നിർമ്മിത ബുദ്ധി സേവനങ്ങൾക്കായി ഇന്ത്യ ശക്തമായ അടിത്തറ ഒരുക്കുകയാണെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. AI ഘടനയുടെ വിവിധ തലങ്ങളിൽ രാജ്യം സജീവമായി പ്രവർത്തിച്ചു വരികയാണെന്നും ദാവോസിൽ നടക്കുന്ന ലോക സാമ്പത്തിക ഫോറത്തിൽ അദ്ദേഹം പറഞ്ഞു.
There are 5 layers in the AI architecture. The application layer, the model layer, the chip layer, the infra layer and the energy layer. We are working on all the 5 layers. On the application layer, we will probably be the biggest supplier of services to the world, understand the working of that enterprise and provide that service using AI applications.
നിർമ്മിത ബുദ്ധി അടിസ്ഥാന സൌകര്യ മേഖലയിൽ $70 ബില്യൻ നിക്ഷേപം ഇതിനോടകം ലഭ്യമായിട്ടുണ്ടെന്നും ശ്രീ വൈഷ്ണവ് വ്യക്തമാക്കി. അരാവലിയിലെ ഖനനവും അനുബന്ധ പ്രശ്നങ്ങളും സംബന്ധിച്ച് സമഗ്ര പരിശോധന നടത്തുന്നതിന് വിദഗ്ധ സമിതി രൂപീകരിക്കുമെന്ന് സുപ്രീംകോടതി. അനധികൃത ഖനനം നികത്താനാകാത്ത നാശനഷ്ടങ്ങൾക്ക് കാരണമാകുമെന്ന് കോടതി നിരീക്ഷിച്ചു. ഇതിനായി വിഷയത്തിൽ പാണ്ഡിത്യമുള്ള പരിസ്ഥിതി പ്രവർത്തകരുടെയും ശാസ്ത്രജ്ഞരുടെയും പേരുകൾ 4 ആഴ്ചയ്ക്കുള്ളിൽ നിർദ്ദേശിക്കാൻ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ഉൾപ്പെട്ട ബെഞ്ച് അഡീഷണൽ സോളിസിറ്റർ ജനറൽ അമിക്കസ് ക്യൂറി എന്നിവരോട് നിർദ്ദേശിച്ചു. വൈദ്യുതി മേഖലയിലെ പരിവർത്തനം ലക്ഷ്യമിടുന്ന പുതിയ ദേശീയ വൈദ്യുതി നയത്തിന്റെ കരട് പുറത്തിറക്കി കേന്ദ്ര ഊർജ്ജ മന്ത്രാലയം. കുറഞ്ഞ ചെലവിൽ ഉപഭോക്താക്കൾക്ക് വൈദ്യുതി ലഭ്യമാക്കുന്നതിന് പുറമെ പരിസ്ഥിതി സൌഹൃദപരമായ ഊർജ്ജം ഉറപ്പുവരുത്തുകയാണ് പുതിയ നയത്തിലൂടെ ലക്ഷ്യമിടുന്നത്. 77th റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾക്കൊരുങ്ങി രാജ്യം. January 26 ന്യൂഡൽഹിയിലെ കർത്തവ്യപഥിൽ നടക്കുന്ന റിപ്പബ്ലിക് ദിന പരേഡിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു അഭിവാദ്യം സ്വീകരിക്കും. പരേഡിന് സാക്ഷ്യം വഹിക്കാൻ 10,000-ത്തോളം പ്രത്യേക അതിഥികളെയാണ് ഇക്കുറി ക്ഷണിച്ചിരിക്കുന്നത്. യൂറോപ്യൻ കൌൺസിൽ പ്രസിഡന്റ് അന്റോണിയോ കോസ്റ്റയും യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെയറും റിപ്പബ്ലിക് ദിനാഘോഷങ്ങളിൽ മുഖ്യ അതിഥികളാകും. ദേശീയ ഗീതമായ വന്ദേമാതരത്തിന്റെ 150th വാർഷികമാണ് ഈ വർഷത്തെ ദിനാഘോഷ പ്രമേയം. റിപ്പബ്ലിക് ദിന പരേഡിന്റെ ഫുൾ ഡ്രസ് റിഹേഴ്സൽ നാളെ നടക്കും. ന്യൂഡൽഹിയിലെ വിജയ് ചൌക്കിൽ ബീറ്റിംഗ് റിട്രീറ്റ് നടക്കുന്നതിനാൽ രാജ്യതലസ്ഥാനത്ത് വിവിധ ഇടങ്ങളിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. വിജയ് ചൌക്കിൽ വൈകുന്നേരം 4 മുതൽ 6:30 വരെ പൊതുജനങ്ങൾക്ക് പ്രവേശനം ഉണ്ടായിരിക്കില്ല. റെയ്സിന റോഡിലും ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു ദിവസത്തെ സന്ദർശനത്തിനായി നാളെ തിരുവനന്തപുരത്ത് എത്തും. പുത്തരിക്കണ്ടം മൈതാനിയിൽ 2 വ്യത്യസ്ത പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കും. കേരളത്തിന് അനുവദിച്ച പുതിയ 4 ട്രെയിനുകളുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നിർവഹിക്കും. BJP സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ തുടർന്ന് പങ്കെടുക്കുന്ന അദ്ദേഹം തിരുവനന്തപുരത്തിനായുള്ള നഗരവികസന രേഖയുടെ പ്രഖ്യാപനം ചടങ്ങിൽ നടത്തും. തിരുവനന്തപുരം ബയോ 360 ലൈവ് സയൻസസ് പാർക്കിലെ CSIR NIST ഇന്നൊവേഷൻ ടെക്നോളജി ആന്റ് ഓൺട്രപ്രണർഷിപ്പ് ഹബിന്റെ ശിലാസ്ഥാപനവും പ്രധാനമന്ത്രി നിർവഹിക്കും. ശ്രീ മോദിയുടെ സന്ദർശനത്തിന്റെ പശ്ചാത്തലത്തിൽ വൻ സുരക്ഷാ സന്നാഹങ്ങളാണ് തിരുവനന്തപുരം നഗരത്തിൽ ഏർപ്പെടുത്തിയിട്ടുള്ളത്. കേരള നിയമസഭയുടെ ബജറ്റ് സമ്മേളനത്തിന്റെ 3rd ദിവസമായ ഇന്ന് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ച ആരംഭിക്കും. പ്രമോദ് നാരായൺ കമ്മിറ്റിയുടെ 19th റിപ്പോർട്ട് ഇന്ന് സഭയിൽ സമർപ്പിക്കും. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പേരുമാറ്റം, എറണാകുളം നഗരത്തിലെയും സമീപ പ്രദേശങ്ങളിലെയും കുടിവെള്ള പ്രശ്നം എന്നിവ സംബന്ധിച്ച ശ്രദ്ധ ക്ഷണിക്കലും ഇന്ന് ഉണ്ടാകും. വയനാട് ജില്ലയിലെ മേപ്പാടി ഉരുൾപൊട്ടൽ ദുരന്തബാധിത പ്രദേശത്തെ കുടുംബശ്രീ അംഗങ്ങൾക്കുള്ള പ്രത്യേക വായ്പാ പദ്ധതിക്കും വയനാട് കോഴിക്കോട് ജില്ലകളിലെ ദുരന്തബാധിതർക്കായുള്ള ഉജ്ജീവന പദ്ധതിക്കും സംസ്ഥാന മന്ത്രിസഭായോഗം അംഗീകാരം നൽകി. വനം വന്യജീവി വകുപ്പിൽ 6 പുതിയ ഫോറസ്റ്റ് സ്റ്റേഷനുകൾ രൂപീകരിക്കുവാനും ഇന്നലെ ചേർന്ന മന്ത്രിസഭായോഗം തീരുമാനിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
കോട്ടയം, എറണാകുളം ജില്ലകളിലേക്കും കേന്ദ്രഭരണ പ്രദേശമായ ലക്ഷദ്വീപിലേക്കും ആകാശവാണി പാർട്ട് ടൈം കറസ്പോണ്ടന്റിനെ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷകർ ജില്ലാ ആസ്ഥാനത്ത് നിന്നും 10 കിലോമീറ്റർ ചുറ്റളവിൽ സ്ഥിര താമസക്കാരായിരിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് www.newsonair.gov.in, prasarbharati.gov.in/pbvacancies എന്നിവ സന്ദർശിക്കുക. അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന തീയതി ഈ മാസം 31. കേരളത്തിൽ സംസ്ഥാന സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും വേണ്ടിയുള്ള മെഡിസെപ് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ 2ാം ഘട്ടത്തിന് February 1 മുതൽ തുടക്കമാകും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
മെഡിസെപ്പിന്റെ 2ാം ഘട്ടം നടപ്പിലാക്കുമ്പോൾ പ്രതിവർഷം 500,000 രൂപ വരെയുള്ള സൌജന്യ ചികിത്സയാകും ഗുണഭോക്താക്കൾക്ക് ലഭിക്കുക. പ്രതിമാസ പ്രീമിയം 687 രൂപയായിരിക്കും. ഓരോ ആശുപത്രിയിലും ലഭ്യമായിട്ടുള്ള എല്ലാ വിഭാഗങ്ങളെയും എംപാനൽ ചെയ്യാനുള്ള വ്യവസ്ഥയും പുതിയ കരാറിൽ ഉണ്ടാകും. നിലവിൽ സർക്കാർ ആശുപത്രികളിൽ മാത്രമായി പരിമിതപ്പെടുത്തിയിട്ടുള്ള മുട്ടുമാറ്റിവെക്കൽ, ഇടുപ്പല്ല് മാറ്റിവെക്കൽ എന്നിവയ്ക്കുള്ള ആനുകൂല്യം ഇനി മുതൽ സ്വകാര്യ ആശുപത്രികളിലും ലഭ്യമാക്കും.
വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ജയിന്റ്സ് UP വാരിയേഴ്സിനെ നേരിടും. രാത്രി 7:30 വഡോദര അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് മത്സരം. പോയിന്റ് പട്ടികയിൽ UP 3-ാമതും ഗുജറാത്ത് 5-ാമതുമാണ്. 79-ാമത് സന്തോഷ് ട്രോഫി ദേശീയ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ഇന്ന് കേരളം പഞ്ചാബിനെ നേരിടും. രാവിലെ 9:00 മത്സരം. ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്.
ഒരു മാസത്തിലേറെയായി നടത്തിയ മികച്ച പരിശീലനത്തിന്റെ ബലം തീർച്ചയായും ഉണ്ടാകുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് സഞ്ജുവും കൂട്ടരും ഇന്ന് അസമിലെ ശിലാപത്തർ മൈതാനിയിൽ പഞ്ചാബിനെതിരെ പൊരുതാനിറങ്ങുന്നത്. 21-ാം ടീമിൽ 21 പേരും സൂപ്പർ ലീഗ് കേരളയിൽ മികച്ച പ്രകടനം കാഴ്ചവച്ചവരാണ്. യോഗ്യതാ റൌണ്ടിൽ ഗോളുകളൊന്നും വഴങ്ങാതെ മിന്നും ഫോമിലെത്തുന്ന പഞ്ചാബ് മികച്ച പ്രതിരോധക്കാരുടെ സ്കോഡാണ്. കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ട കപ്പ് ഇത്തവണ നേടണമെന്ന കേരളത്തിന്റെ മോഹം സഫലമാകാൻ കടമ്പകൾ പലതും താണ്ടേണ്ടതുണ്ട്.
ഇന്ത്യ ന്യൂസിലാന്റ് പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്ക് ജയം. ഇന്നലെ രാത്രി നാഗ്പൂരിലെ വിദർഭ ക്രിക്കറ്റ് അസോസിയേഷൻ സ്റ്റേഡിയത്തിൽ നടന്ന കളിയിൽ ന്യൂസിലാന്റിനെ 48 റൺസിനാണ് ഇന്ത്യ പരാജയപ്പെടുത്തിയത്. ഇന്ത്യ മുന്നോട്ട് വച്ച 239 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ന്യൂസിലാന്റിന് നിശ്ചിത 20 ഓവറിൽ 7 വിക്കറ്റിന് 190 റൺസ് മാത്രമേ നേടാനായുള്ളൂ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 25-ന്. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും MyGOV, NamoApp എന്നിവയിലൂടെയോ 1-800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നാളെ വരെ അറിയിക്കാം. രാജ്യത്ത് സമയബന്ധിതമായ പദ്ധതി നിർവഹണം ഉറപ്പാക്കുന്നതിന് 2015 പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ച പ്രഗതി സംരംഭം 50-ാമത് അവലോകന യോഗമെന്ന സുപ്രധാന നാഴികക്കല്ല് പിന്നിട്ടു. ഈ സംരംഭത്തിന്റെ ഫലപ്രാപ്തിയുടെ മികച്ച ഉദാഹരണങ്ങളിൽ ഒന്നാണ് തെലങ്കാനയിലെ ഹൈദരാബാദ് മെട്രോ റെയിൽ പദ്ധതി. ഹൈദരാബാദിന് വിശ്വസനീയവും കാര്യക്ഷമവും സുസ്ഥിരവുമായ നഗരയാത്രാ സംവിധാനം ഒരുക്കുന്നതിന് 2015 പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന പ്രഗതി അവലോകന യോഗത്തിലൂടെ കഴിഞ്ഞു. ഇതിലൂടെ പദ്ധതിക്ക് വ്യക്തതയും വേഗതയും കൈവരിക്കാൻ സഹായിച്ചു. ഇന്ന് തെലങ്കാനയുടെ സാമ്പത്തിക വളർച്ചയെ ശക്തിപ്പെടുത്തുന്നതിൽ ഹൈദരാബാദ് മെട്രോ റെയിൽ പദ്ധതി നിർണായക പങ്ക് വഹിക്കുന്നുണ്ട്. ബലപ്രയോഗത്തിലൂടെ ഗ്രീൻലാൻഡിന്റെ നിയന്ത്രണം ഏറ്റെടുക്കില്ലെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അതേസമയം ആർട്ടിക് ദ്വീപിന്റെ ഉടമസ്ഥാവകാശം തങ്ങൾക്ക് നൽകണമെന്ന ആവശ്യം ട്രംപ് ആവർത്തിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. അടൽ പെൻഷൻ യോജന 2030-31 വരെ തുടരുന്നതിന് കേന്ദ്ര മന്ത്രിസഭായോഗത്തിന്റെ അനുമതി. സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യയ്ക്ക് 5,000 കോടി രൂപയുടെ ഓഹരി പിന്തുണ നൽകാനും തീരുമാനം. ആഗോള നിർമ്മിത ബുദ്ധി സേവനങ്ങൾക്കായി ഇന്ത്യ ശക്തമായ അടിത്തറ ഒരുക്കുന്നതായി കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. അരാവലിയിലെ ഖനനവും അനുബന്ധ പ്രശ്നങ്ങളും സംബന്ധിച്ച് സമഗ്ര പരിശോധന നടത്തുന്നതിന് വിദഗ്ധ സമിതി രൂപീകരിക്കുമെന്ന് സുപ്രീംകോടതി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ തിരുവനന്തപുരത്ത് എത്തും. നഗരത്തിൽ സുരക്ഷ ശക്തി. ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള നദിപ്രമേയ ചർച്ചയ്ക്ക് നിയമസഭയിൽ ഇന്ന് തുടക്കം. സന്തോഷ് ട്രോഫി ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ കേരളം ഇന്ന് പഞ്ചാബിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 11:00.